ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂൺ 12. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമത്തിൽ നിന്നും യെശയ്യായുടെ പുസ്തകം 1-2 അധ്യായങ്ങളും പുതിയ നിയമത്തിൽ നിന്നും യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:23-42 വാക്യങ്ങൾ വായിക്കുന്നു. 1 അധ്യായം. ഇരമ്യ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്തെ എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ, പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ അവന് ഒരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരുശലേമിലെ ദൈവം. ശേഷിച്ചിരിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്ന ഇടത്തൊക്കെയും അതത് സ്ഥലത്തിലെ സ്വദേശികൾ പൊന്ന്, വെള്ളി, മറ്റു സാധനങ്ങൾ, കന്നുകാലി എന്നിവയാലും യെരുശലേമിലെ ദേവാലയം വകയ്ക്കായി ഔദാര്യദാനങ്ങളാലും സഹായം ചെയ്യണം. അങ്ങനെ യഹൂദയുടെയും ബെന്യാമീന്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവമുണർത്തിയ ഏവനും യെരുശലേമിൽ യഹോവയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും പാർത്തവർ എല്ലാവരും കൊടുത്ത ഔദാര്യദാനങ്ങളൊക്കെയും കൂടാതെ വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾ, പൊന്ന്, മറ്റു സാധനങ്ങൾ, കന്നുകാലികൾ, വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരെ സഹായിച്ചു. നെബുക്കദ്നേസർ യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരശ് രാജാവ് പുറത്തേക്കെടുപ്പിച്ചു. പാർസി രാജാവായ കോരശ് ഭണ്ഡാര വിചാരകനായ മിത്രേദാത് മുഖാന്തരം അവ പുറത്തേക്ക് എടുപ്പിച്ച് യഹൂദ പ്രഭുവായ ശേഷ്ബസറിനും എണ്ണിക്കൊടുപ്പിച്ചു. അവയുടെ എണ്ണം ആവിത്: പൊൻതാലം 30, വെള്ളിത്താലം 1000, കത്തി 29, പൊൻപാത്രം 30, രണ്ടാം തരത്തിൽ വെള്ളിപ്പാത്രം 410, മറ്റുള്ള ഉപകരണങ്ങൾ 1000, പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. പ്രവാസികളെ ബാബേലിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവയൊക്കെയും ശേഷ്ബസർ കൊണ്ടുപോയി. 2 അധ്യായം. ബാബേൽ രാജാവായ നെബുക്കദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്ന് യെരുശലേമിലേക്കും യഹൂദയിലേക്കും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങി വന്ന സംസ്ഥാനവാസികളാവിത്. സെരുബാബേലിനോടുകൂടെ വന്നവർ യേശുവ, നെഹമ്യാവ്, സെരായാവ്, രയേലയാവ്, മോർദേക്കായി, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായി, രഹൂം, ബാന എന്നിവർ. ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ എണ്ണമാവിത്: പരോഷിന്റെ മക്കൾ 2172, ഷെഫത്യാവിന്റെ മക്കൾ 372, ആരഹിന്റെ മക്കൾ 775. യേശുവയുടെയും യോവാബിന്റെയും മക്കളിൽ പഹത് മോവാബിന്റെ മക്കൾ 2812, ഏലാമിന്റെ മക്കൾ 1254, സദ്ധുവിന്റെ മക്കൾ 945, സക്കായിയുടെ മക്കൾ 760, ബാനിയുടെ മക്കൾ 642, ബേബായിയുടെ മക്കൾ 623, അസ്കാദിന്റെ മക്കൾ 1222, അദോനീകാമിന്റെ മക്കൾ 666, ബിഗ്വായിയുടെ മക്കൾ 2056, ആദീന്റെ മക്കൾ 454, യഹസ്ക്യാവിന്റെ സന്തതിയായ ആദേരിന്റെ മക്കൾ 98, ബോസായിയുടെ മക്കൾ 323, യോരയുടെ മക്കൾ 112, ഹാഷൂമിന്റെ മക്കൾ 223, ഗിബ്ബാലിന്റെ മക്കൾ 95, ബേത്ലഹേമ്യർ 123, നെദോഫാത്യർ 56, അനാദോത്യർ 128, അസ്മാവത്യർ 42, കിരിയത്ത് യയാരീം, കെഫീര, ബയേറോത്ത് എന്നിവയിലെ നിവാസികൾ 743, രാമയിലെയും ഗേബയിലെയും നിവാസികൾ 621, മിക് മാഷ്യർ 122, ബെതേലിലെയും ഹായിയിലെയും നിവാസികൾ 223, നെബോനിവാസികൾ 52, മക്ബീഷിന്റെ മക്കൾ 126, മറ്റേ ഏലാമിന്റെ മക്കൾ 1254, ഹാരീമിന്റെ മക്കൾ 320, ലോദ്, ഹാദീദ്, ഓനോ എന്നിവയിലെ നിവാസികൾ 725, യെരിഹോ നിവാസികൾ 345, സെനായ നിവാസികൾ 3630. പുരോഹിതന്മാരാവിത്, യേശുവയുടെ ഗൃഹത്തിലെ യദയ്യാവിന്റെ മക്കൾ 973, ഇമ്മേരിന്റെ മക്കൾ 1052, പഷൂരിന്റെ മക്കൾ 1247, ഹാരീമിന്റെ മക്കൾ 1017. ലേവ്യർ ഹോദവ്യാവിന്റെ മക്കളിൽ യേശുവയുടെയും കദ്മിയേലിന്റെയും മക്കൾ 74. സംഗീതക്കാർ ആസാഫ്യർ 128. വാതിൽ കാവൽക്കാരുടെ മക്കൾ ഷല്ലൂമിന്റെ മക്കൾ, ആദേരിന്റെ മക്കൾ, തൽമോന്റെ മക്കൾ, അക്കൂബിന്റെ മക്കൾ, ഹദീദയുടെ മക്കൾ, ശോഭായിയുടെ മക്കൾ, ഇങ്ങനെ ആകെ 139. ദേവാലയ ദാസന്മാർ സീഹിയുടെ മക്കൾ, ഹസൂഫയുടെ മക്കൾ, തബായോത്തിന്റെ മക്കൾ, കേരോസിന്റെ മക്കൾ, സീഹായുടെ മക്കൾ, പാദോന്റെ മക്കൾ, ലെബാനിയുടെ മക്കൾ, ഹഗാബയുടെ മക്കൾ, അക്കൂബിന്റെ മക്കൾ, ഹാഗാബിന്റെ മക്കൾ, ഷൽമയുടെ മക്കൾ, ഹാനാന്റെ മക്കൾ, ഗിദ്ദേലിന്റെ മക്കൾ, ഗഹരിന്റെ മക്കൾ, രയായാവിന്റെ മക്കൾ, രസീന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഗസാമിന്റെ മക്കൾ, ഉസയുടെ മക്കൾ, പാസേഹയുടെ മക്കൾ, ബേസായിയുടെ മക്കൾ, അസ്നയുടെ മക്കൾ, മെയൂന്യർ, നെഫീസിയർ, ബക്ബുക്കിന്റെ മക്കൾ, ഹക്കൂഫയുടെ മക്കൾ, ഹർഫൂരിന്റെ മക്കൾ, ബസ്ലൂത്തിന്റെ മക്കൾ, മെഹീദയുടെ മക്കൾ, ഹർഷയുടെ മക്കൾ, ബർക്കോസിന്റെ മക്കൾ, സീസരയുടെ മക്കൾ, രേമഹിന്റെ മക്കൾ, നസീഹയുടെ മക്കൾ, ഹദീഫയുടെ മക്കൾ, ശലോമോന്റെ ദാസന്മാരുടെ മക്കൾ, സോദായിയുടെ മക്കൾ, ഹസോഫോരത്തിന്റെ മക്കൾ, പെരൂദയുടെ മക്കൾ, യാലയുടെ മക്കൾ, ദർക്കോന്റെ മക്കൾ, ഗിദ്ദേലിന്റെ മക്കൾ, ഷെഫത്യാവിന്റെ മക്കൾ, ഹത്തീലിന്റെ മക്കൾ, പോക്കേരത് ഹസബേയിമിന്റെ മക്കൾ, ആമിയുടെ മക്കൾ. ദേവാലയ ദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ആകെ 392. തേൽ മേല, തേൽ ഹർഷു, കെരൂബ്, അദ്ദാൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെടുന്നവർ ഇവർ തന്നെ. എങ്കിലും തങ്ങൾ ഇസ്രയേലിയർ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശവിവരവും പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദെലായാവിന്റെ മക്കൾ, തോബിയാവിന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ ആകെ 652. പുരോഹിതന്മാരുടെ മക്കളിൽ ഹബയാവിന്റെ മക്കൾ, ഹക്കോസിന്റെ മക്കൾ, ഗിലയാദിനായ ബർസില്ലായിയുടെ പുത്രിമാരിൽ ഒരുത്തെ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബർസില്ലായിയുടെ മക്കൾ. ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടുകിട്ടിയില്ല താനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഊരീമും തുമ്മീമുള്ള പുരോഹിതൻ എഴുന്നേൽക്കും വരെ അതിപരിശുദ്ധമായത് തിന്നരുത് എന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭ ആകെ 43,360 പേർ ആയിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 200 സംഗീതക്കാരും സംഗീതകാരത്തികളും ഉണ്ടായിരുന്നു. 736 കുതിരയും 245 കോവർ കഴുതിയും 435 ഒട്ടകവും 6,727 കഴുതയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ചില പിതൃഭവന തലവന്മാർ യെരുശലേമിലെ യഹോവയുടെ ആലയത്തിങ്കിൽ എത്തിയപ്പോൾ അവർ ദേവാലയം അതിന്റെ സ്ഥാനത്ത് പണിയേണ്ടതിന് ഔദാര്യ ദാനങ്ങൾ കൊടുത്തു. അവർ തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള ഭണ്ഡാരത്തിലേക്ക് 61,000 തങ്കക്കാശും 5,000 മാനേ വെള്ളിയും 100 പുരോഹിത വസ്ത്രവും കൊടുത്തു. പുരോഹിതന്മാരെ ലേവ്യരും ജനത്തിൽ ചിലരും സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദേവാലയദാസന്മാരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. എല്ലാ ഇസ്രയേലിയരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. യോഹന്നാന്റെ സുവിശേഷം 19:23 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം എടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽ തൊട്ടടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവൃത്തി വന്നു. പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു. തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതും ആകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റേവന്റെയും കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നുവെന്ന് അവൻ അറിയുന്നു. അവന്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും എന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസെഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ടു പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദമോസും ഏകദേശം 100 റാത്തൽ 100 അഖിലം കൊണ്ടുള്ള ഒരു കൂട്ടു കൊണ്ടുവന്നു. അവർ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആകുകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചെറിയ ഒരു വചനഭാഗമാണ് പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചതെങ്കിലും അതിൽ വളരെയധികം കാര്യങ്ങളും ആശയങ്ങളും ആഴവും ഉൾക്കൊള്ളുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ എടുത്ത് നിൽക്കുന്ന ചില കാര്യങ്ങൾ പ്രസ്താവിക്കുവാൻ താല്പര്യപ്പെടും. അതിലൊന്ന് തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം ഇതൊക്കെയും സംഭവിച്ചു എന്നുള്ള ആശയത്തിൽ എഴുതി വന്നിട്ട് അവിടെ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാ നിവൃത്തി വന്നു. അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. തിരുവെഴുത്ത് നിവൃത്തി വരേണ്ടത് ആവശ്യമാണ്, എന്നാൽ പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്യും. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, യൂത അങ്ങനെ ചെയ്യും. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് യൂത അല്ലാതെ മറ്റാരും നശിച്ചുവിട്ടില്ല. തിരുവെഴുത്ത് നിവൃത്തിയാകുമെന്നുള്ളത് വാസ്തവമാണ്, എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നമ്മൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, ഒരു ചോയ്സ് ഉണ്ട് എന്നീ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കുരിശിൽ കിടക്കുന്ന യേശു തന്റെ അവസാന നിമിഷങ്ങളിൽ ഈ തിരുവെഴുത്തിന്റെ നിവൃത്തിയെ കുറിച്ച് ബോധവാനാണ്. ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും യേശു മനസ്സിലാക്കുന്നു, ഇതാ തിരുവെഴുത്തിന് നിവൃത്തി വന്നു. തിരുവെഴുത്തിന് നിവൃത്തി വന്നുകൊണ്ടിരിക്കും. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും മഗ്ദലനക്കാരത്തെയും യോഹന്നാനും നിൽക്കുമ്പോൾ അവിടെ യേശു അമ്മയെയും യോഹന്നാനെയും പരസ്പരം ഏൽപ്പിച്ചു. അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നത് യേശു. പല കാര്യങ്ങൾ നിവൃത്തി വരേണ്ടത് ആവശ്യമാണ്. അതൊക്കെയും വൻ കാര്യങ്ങളാണ്. മുന്നമേ പ്രസ്താവിപ്പിക്കപ്പെട്ട യേശുവിന്റെ മഹത്വത്തെ ഉയർത്തുന്ന കാര്യങ്ങൾ, എന്നാൽ അതിന്റെ അവസാനം എഴുതിയിരിക്കുന്ന ഒരു ഭാഗം എന്നെ വളരെയേറെ ധൈര്യപ്പെട്ടു. നുറുങ്ങിയിരിക്കുന്ന, തകർന്നിരിക്കുന്ന, കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്ന രണ്ട് ജീവിതങ്ങളെ യേശു കാണുകയാണ്. അവർക്ക് ആശ്വാസത്തിനായി പരസ്പരം ഏൽപ്പിച്ചു കൊടുത്ത് ആ വാക്കുകൾ ഉച്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ തൊട്ടടുത്ത വാക്കത്തിൽ എഴുതിയിരിക്കുന്നു, അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു. യേശു ദൈവപൈതലി, ദൈവം എത്രയോ ശ്രേഷ്ഠനും ഉന്നതനുമാണ്. എന്നാൽ നിന്റെ തകർച്ചയും നിന്റെ കണ്ണുനീരും അവനേറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഈ ഭാഗങ്ങൾ നമ്മളെ നമ്മുടെ ഹൃദയം ഇന്ന് പകരകാലം സന്തോഷിച്ചിരുന്നു. അങ്ങനെ എല്ലാം നിവൃത്തിയായ ശേഷം യേശു വീഞ്ഞ് കുടിച്ച് അഥവാ യേശുവിന്റെ ജീവിതം എന്ന് പറയുന്നത് തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. യേശുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവഹിതത്തിന്റെ അഥവാ തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. യേശുവിന്റെ കഷ്ടാനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തിരുഹിതം അഥവാ തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. യേശുവിന്റെ മരണം ദൈവഹിതത്തിന്റെ അഥവാ തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. ദൈവവേദന അങ്ങനെയെങ്കിൽ യേശുവിന്റെ ഉയർപ്പ് ദൈവഹിതത്തിന്റെ തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. യേശുവിന്റെ മരണത്തിൽ എല്ലാം തകർന്നു എന്ന് തോന്നുന്ന സമയത്ത് ഈ മതിൽ കൂടി ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോയി. സമൂഹത്തിൽ പ്രധാനികളായിരുന്ന രണ്ട് രഹസ്യ ശിഷ്യന്മാർ, ഒന്ന് ജോസഫ് മറ്റൊന്ന് നിക്കോദമസ്, അവർ രണ്ടുപേരും യേശുവിന്റെ മരണത്തോടുകൂടി പരസ്യ ശിഷ്യന്മാരെ തിരികെ. ജോസഫ് സ്വന്തം കല്ലറ യേശുവിനെ കൊണ്ട് വിട്ടുകൊടുക്കുകയാണ്. കഷ്ടങ്ങളിൽ കൂടി പോകുമ്പോഴും അവിടെ തിരുവെഴുത്തിന്റെ നിവൃത്തി സംഭവിക്കുന്നു, ദൈവഹിതത്തിന്റെ നിവൃത്തിയാണ് സംഭവിക്കുന്നത്. എന്നാൽ അത് അവസാനമല്ല, അവിടെ പുതിയ ചില ശിഷ്യന്മാർ എഴുന്നേൽക്കുമെന്നും ചിലർ തീരുമാനത്തിലേക്ക് പുതിയ തീരുമാനങ്ങളിലേക്ക് മുന്നോട്ട് വരുമെന്നും നമ്മൾ അറിയുകയും. എന്നാൽ ഈ കർഷകരുടെ ഒടുവിൽ ദൈവഹിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പാണെന്നും നമ്മൾ ഗ്രഹിച്ച നമ്മുടെ ഹൃദയം ധൈര്യപ്പെടും. പകൽക്കാലം നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നതെല്ലാം ദൈവഹിത പ്രകാരമെന്നും അതിന്റെ അവസാനം ഒരു ഉയർത്തെഴുന്നേൽപ്പാണെന്നും ബോധ്യം വരട്ടെ. ധൈര്യപ്പെടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.